بسم الله الرحمن الرحيم هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة.
طيب بسم الله والحمد لله والصلاة والسلام على رسول الله. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഹാഷിയാണ് തുടങ്ങിയത്. സൂറത്തുൽ ഹാഷിയയിൽ നമ്മൾ തുടക്കത്തിലെ ആയത്തുകളാണ് ഇവിടെ വിശദീകരിച്ചത്. ഹൽ അതാക ഹദീസുൽ ഹാഷിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ ആമിലതുൻ നാസിബ തസ്ല നാറൻ ഹാമിയ تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع هذا هو ليس هذا لا പരാജിതരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അന്ത്യനാളിലെ പരാജിതർ അതാണ് വുജൂഹു യൗമഇദിൻ ഖാശിയ. എന്താ ചില മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ ആളുകൾ, ചില ആളുകൾ പരലോകത്ത് നമ്ര ശിരസ്കരായിരിക്കും. അവര് നിന്ദ ഉടുത്തവരായിരിക്കും. അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞു. ഇനി അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹീതരെ കുറിച്ച് പറയാം, ഭാഗ്യവാന്മാരെ കുറിച്ച് പറയാം. അതെന്താണ്? വുജൂഹു യൗമഇദിൻ നാഇമ ലിസഈഹ റാദിയ ഫീ ജന്നതിൻ ആലിയ ലാ തസ്മഉ ഫീഹ ലാഗിയ ഫീഹ ഐനുൻ ജാരിയ فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة. وجوه ايش ما معنى عندنا وجوه نما وجوه نما ل مخنگل يوم اذن ادي وسم اي ദിവസം പരലോക നമ്മ ഇവിടെ പറഞ്ഞു വെക്കുന്ന ഈ സൂറത്തിൽ ആ ദിവസം ഏതെന്ന്. ഹൽ അതാക ഹദീസ് ഗാശിയ, അൽ ഗാശിയ എന്ന പേരുള്ള ആ ദിവസം, അത് അന്ത്യനാളാണ്. അപ്പൊ ഗാശിയത്ത് എന്ന് പറഞ്ഞാൽ പരലോകത്തിന്റെ ഒരു പേരാണ്. അപ്പൊ ഗാശിയത്തിന്റെ നാള് അതാണ് വുജൂഹു യൗമഇദിൻ. ആ ദിവസത്തിൽ ചില മുഖങ്ങൾ നാഇമ, നാഇമത്തുൻ, നാഇമത്തുൻ എന്ന് പറഞ്ഞെങ്കിൽ അനുഗ്രഹീതം. ആ ദിവസം ഏത് ദിവസം? ഗാശിയത്തിന്റെ ദിവസം. ചിലർ മുഖങ്ങൾ എന്നുണ്ടെങ്കിൽ ചില മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലർ എന്നുള്ളതാണ് ഉദ്ദേശം. ചില മുഖങ്ങൾ അതെന്തായിരിക്കും? നാഇമത്തായിരിക്കും. നാഇമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്നം, പ്രസന്നം, അനുഗ്രഹീതം. അനുഗ്രഹീതമ്പളാണ് അത്, പ്രസന്നാണത്. വുജൂഹു യൗമഇദിൻ നാഇമ ലിസഈഹ റാദിയ. എന്താ ലിസഈഹ എന്ന് പറഞ്ഞാൽ ആ മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ വാർത്താക്കൾ, അവരുടെ പ്രയത്നം കാരണത്താൽ അവ സംപ്രീതമായിരിക്കും. അവരെവിടെയാണ്? ഫീ ജന്നത്തിൻ ആലിയ, ഫീ ജന്നത്തിൻ ആലിയ, ഉത്തുംഗമായ സ്വർഗത്തിൽ, ഉന്നതമായ സ്വർഗത്തിൽ. ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹ ലാഗിയ. എന്താ ലാ തസ്മഉ ഫീഹ? അതിൽ, സ്വർഗത്തിൽ കേൾക്കുകയില്ല. ലാഗിയത്തിൽ, ലാഗിയത്തിൽ എന്ന ഫായിദല്ലാത്ത സംസാരങ്ങൾ, യാതൊരു ഫായിദയില്ലാത്ത സംസാരങ്ങൾ, അനർത്ഥങ്ങൾ അവിടെ കേൾക്കുകയില്ല. തസ്മഉ ഫീഹ ലാഗിയ. ഫീഹ ഐനുൻ ജാരിയ, എന്താ ഫിഹ സ്വർഗത്തിലുണ്ട്, ഐനുൻ ജാരിയത്തുൻ ഒഴുകുന്ന അരുവി അരുവികൾ, ഐനുൻ ജാരിയത്തുൻ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ. ഫിഹ സുറൂറും മർഫുഅ, എന്താ സ്വർഗത്തിൽ എന്തുണ്ട്? സുറൂറുൻ കട്ടിലുകളുണ്ട്. മർഫുഅത്തുൻ എന്ന ഉയർത്തപ്പെട്ട, ഉന്നതമായ ഉയർത്തി സ്ഥാപിക്കപ്പെട്ട കട്ടിലുകൾ സ്വർഗത്തിലുണ്ട്. ഫിഹ സുറൂറും മർഫുഅ ഫിഹ അക്വാബ് മൗദുഅ, എന്താ അക്വാബ് മൗദുഅ എന്ന കോപ്പകളുണ്ട്, ചഷകങ്ങൾ കോപ്പകൾ. മൗദുഅ എന്ന നിറക്കപ്പെട്ട തയ്യാറാക്കപ്പെട്ട പാനം ചെയ്യാൻ തയ്യാറാക്കപ്പെട്ട നിറക്കപ്പെട്ട കോപ്പകൾ ഉണ്ട്. പിന്നെ വനമാരിഖ് മസ്ഫൂഫ, നമാരിഖ് എന്ന് പറഞ്ഞാൽ തലയിണകൾ, തലയിണകൾ. മസ്ഫൂഫത് എന്ന വരിയായി വിധാനിക്കപ്പെട്ട പിന്നെ തലയിണകളുണ്ട്, ഊന്നിയിരിക്കാൻ ചാരി കടക്കാൻ ഉതകും വിധമുള്ള തലയിണകൾ. വസറാബിയും മബ്സൂസ, എന്താ വിരിച്ചിടപ്പെട്ട പരവതാനികൾ, പരവതാനികളും സ്വർഗത്തിലുണ്ട്. പരവതാനികൾ, പരവതാനികൾ. വസറാബിയു, സറാബി എന്ന് പറഞ്ഞാൽ സർബിയ, അതിന്റെ ഏകവചനം പരവതാനി. സറാബി എന്നാണ് പരവതാനികൾ. വസറാബിയു, അവിടെ പരവതാനികളുമുണ്ട്. എങ്ങനെയുള്ള പരവതാനികൾ? മബ്സൂസ, മബ്സൂസ എന്നാണ് വിധാനിക്കപ്പെട്ട, വിധാനിക്കപ്പെട്ട, വിധാനിക്കപ്പെട്ട പരവതാനികൾ. വരി വരിയായി നിരനിരയായി വെക്കപ്പെട്ട തലയിണകൾ, കുടിക്കാൻ പാകത്തിന് തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകൾ, ഉയർത്തി സ്ഥാപിക്കപ്പെട്ട കട്ടിലുകൾ, ഇതെല്ലാം ഫീഹ എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. അസ്സലാമു അലൈക്കും. ഇവിടെ ഓരോ ആയത്തും നമുക്ക് കുറച്ച് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ എപ്പോഴും സ്വർഗവാസികളെ കുറിച്ച് പറഞ്ഞാൽ നരകവാസികളെ കുറിച്ച് പറയും, നരകവാസികളെ കുറിച്ച് പറഞ്ഞാൽ സ്വർഗവാസികളെ കുറിച്ച് പറയും, സൗഭാഗ്യത്തെ കുറിച്ച് പറഞ്ഞാൽ ദൗർഭാഗ്യത്തെ കുറിച്ച് പറയും, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാൽ കുഫറിനെ കുറിച്ച് പറയും, തൗഹീദ് പറഞ്ഞാൽ ശിർക്ക് പറയും. ഇങ്ങനെ വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു ദ്വന്ദാത്മക ശൈലി. മനസ്സിലായ? ഇവിടെ റാഷിയത് ആയ പരലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തിൽ രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു. ഒരു വിഭാഗം അവർ ഭാഗ്യദോഷികളാണ്, അതാണ് നമ്മൾ ഉജൂഹിയും ഹാഷിയ എന്ന് പറഞ്ഞ അവരെ കുറിച്ച് മനസ്സിലാക്കിയത് കഴിഞ്ഞ ക്ലാസ്സിൽ. പരലോകത്ത് അനുഗ്രഹീതരുണ്ട്, അവരാണ് ഇവിടെ തുടർന്ന് പരാമർശിക്കപ്പെടുന്നത്. ഉജൂഹിയോമീൻ, ആ ദിവസത്തിൽ ചില മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ. നഈമത്ത്, നഈമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ മുഖത്തിന്റെ പ്രത്യേകത അത് അനുഗ്രഹീതമാണ്. ദാത്തു ബഹജത്തിൻ വഹുസ്നിൻ, പിന്നെ പ്രസന്നമാണ്, സുന്ദരമാണ്, സുന്ദരമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് സ്വർഗവാസികളായ ഭാഗ്യവാന്മാരുടെ മുഖങ്ങളെ കുറിച്ച്. ഉദാഹരണത്തിന് താരിഫു ഫീ വുജൂഹിയും നദ്റത്തന്നഈം, അവിടെ താരിഫു ഫീ വുജൂഹിയും, സ്വർഗവാസികളുടെ മുഖത്ത് നിനക്ക് മനസ്സിലാക്കാം കാണാം. നദ്റത്തന്നഈം, നഈമിന്റെ നദ്റത്ത്, നദ്റത്ത് എന്ന പ്രസന്നത, നഈം എന്ന ധന്യത, അനുഗ്രഹം. അപ്പൊ അനുഗ്രഹത്തിന്റെ പ്രസന്നത അവരുടെ മുഖത്ത് നിനക്ക് വായിക്കാം എന്നാണ് സ്വർഗവാസികളുടെ. അതേപോലെ മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വുജൂഹു യൗമഇദിൻ മുസ്ഫിറ ദാഹികത്തു മുസ്തബ്ശിറ, വുജൂഹുൻ ചിലർ അവരുടെ മുഖങ്ങൾ, യൗമഇദിൻ ആ ദിവസം, ആ ദിവസം എന്ന് പറഞ്ഞാൽ പരലോക ദിവസം, ഗാശിയത്തിന്റെ ദിവസം, അന്ത്യനാളിൽ. മുസ്ഫിറത്തുൻ, ദ മുസ്ഫിറത്ത് പ്രസന്നമായിരിക്കും, സന്തോഷപൂർവ്വം പ്രസന്നമായിരിക്കും. ദാഹികത്തുൻ മുസ്തബ്ശിറ, ദാഹികത്തുൻ അത് ചിരിതൂകുന്ന മുഖമായിരിക്കും. മുസ്തബ്ശിറ എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷഭരിതമായി. അപ്പൊ സന്തോഷഭരിതമായി ചിരി തൂകി പ്രസന്നമായി ചില മുഖങ്ങൾ എന്നാണ് മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. വേറൊരു ഇടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വുജൂഹു യൗമഇദിൻ നാദിറ ഇല റബ്ബിഹ നാദിറ, എന്താ വുജൂഹു യൗമഇദിൻ, ആ ദിവസത്തിൽ ചില മുഖങ്ങൾ, നാദിറത്തുൻ, നാദിറത്ത് എന്നാൽ അവിടെ പ്രസന്നം, ഇവിടെ നഈമാന്നാണ് പറഞ്ഞത് അല്ലെ. മറ്റൊരിടത്ത് പറഞ്ഞത് നാദിറത്തുൻ എന്നാണ്. നാദിറത്തുനാൽ വെളിച്ചം തൂകുന്നത്, വെട്ടം മുറ്റിയത്, ദീപ്തമായത്. വേറൊരു വർണ്ണത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? അതിനായിരുന്നു അവിടെ അല്ലെ. മുസ്തബ്ഷിറ, വുജൂഹു യൗമയിദിൻ മുസ്ഫിറ, മുസ്ഫിറ ദാഹികത്തുൻ മുസ്തബ്ഷിറ. കണ്ട മുസ്ഫിറ എന്നാണ് എന്താ പ്രസന്നം, ദാഹികത്ത് ചിരി തൂകുന്നത്, മുസ്തബ്ഷിറ എന്താ സന്തോഷഭരിതമായത്, സന്തോഷഭരിതമായത്. മറ്റൊരിടത്ത് അള്ളാഹു എന്താണ് പറഞ്ഞത്? താരിഫു ഫീ വുജൂഹിഹിം നബ്റത നഈം, നബ്റത നഈം, നബ്റത നഈം, അനുഗ്രഹത്തിന്റെ കുളിർമയുടെ ആധിക്യത്താൽ നിറവിനാൽ ഉണ്ടാകുന്ന പ്രസന്നത, സന്തോഷം, അതാണ്. പിന്നെടുത്ത് അള്ളാഹു എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞ നബ്റത നഈം, മുസ്ഫിറ, ദാഹികത്ത് മുസ്തബ്ഷിറ, അതേപോലെ തന്നെ അതെ. പിന്നെ ഇവിടെ നഈമ, നഈമ, ഇതൊക്കെ ആയിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെ സ്വർഗാർഹരായ പരലോകത്ത് വിജയിക്കുന്ന ആളുകളുടെ അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. മുഖത്തെ പ്രത്യേകം ചിത്രീകരിക്കണം എന്തുകൊണ്ടാണ്? മുഖമാണ് പിന്നെ അനുഗ്രഹം തെളിയുന്ന ഏറ്റവും മനുഷ്യർക്ക് നോക്കി വായിക്കാവുന്ന ഭാഗം ഭാഗം എന്നുള്ളതിനാലാണ്. ബാക്കിയുള്ളതൊക്കെ മൂടിയ മറിഞ്ഞുകൊണ്ടായിരിക്കും, അത് നോക്കിയിട്ട് ഒരു വിധി പറയാൻ പറ്റില്ല. പക്ഷെ മുഖം അങ്ങനെ മുഖം തെളിയും. അതുകൊണ്ടാണ് യൗമ തബിയദ്ദു വുജൂഹു വതസ്വദ്ദു വുജൂഹ്. എന്താ യൗമ തബിയദ്ദു വുജൂഹ്? അന്ന് തബിയദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ വെളുത്ത് സുമുഖമായിരിക്കും. വതസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ ഇരുണ്ട് കറുത്ത മുഖമായിരിക്കും. അല്ലാതെ നമ്മളെ കാക്കട്ടനെ ഉള്ളതില്ല. അപ്പൊ മുഖങ്ങളിലേക്കാണൊക്കെ ചേർക്കുന്നത്, മുഖങ്ങളിലേക്കാണൊക്കെ ചേർക്കുന്നത്. തയ്യം ലിസഈഹ റാദിയ ഉണ്ടോ? ലിസഈഹ, ഈ വുജൂഹ് അല്ലെങ്കിൽ അസ്ഹാബുൽ വുജൂഹ്, അവരുടെ അതിന്റെ പരിശ്രമത്താൽ റാദിയത്തുൻ, റാദിയത്തുൻ എന്ന സംപ്രീതമായിരിക്കും, സംപ്രീതം എന്ന സന്തുഷ്ടമായിരിക്കും. അത് എന്തുകൊണ്ടാ? അധ്വാനത്ത്, അധ്വാന നിമിത്താണ് സന്തോഷം അല്ലേ. പിന്നെ കർമ്മരേഖ കാണുമ്പോൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ അധ്വാനത്തിന്റെ പ്രതിഫലം നമ്മൾ കാണുമ്പോൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞ മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ സൂറത്ത് കാരിയയിൽ പറഞ്ഞത്, എന്താ പറഞ്ഞേ, ഫീ ഈഷത്തിൻ റാദിയ, സന്തോഷകരമായ ജീവിത രീതിയിലാണ്, ജീവിതത്തിലാണ് അവിടെ ഉണ്ടാകുന്നത്. നമ്മളുടെ അധ്വാനത്തിന്റെ ഹിസാബ് അത് നമുക്ക് സന്തോഷിക്കും വിധം ആകും. എപ്പോഴത് സന്തോഷിക്കും വിധാകാൻ, നമ്മളുടെ അധ്വാനം നല്ലതാണെങ്കിൽ. അതേസമയം അധ്വാനം മോശമാണെങ്കിലോ? അതുകൊണ്ടാണ് നമ്മൾ സൂറത്തെ ഹാക്കയിൽ നമുക്ക് പഠിക്കാൻ വരും. പിന്നെ വലത് കൈയിൽ കിതാബ് വാങ്ങുന്നവർ, വലത് കൈയിൽ കിതാബ് വാങ്ങുന്നവർ, അവര് അവരെന്താ പറയാ, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഹു മുഖറഉ കിതാബിയ, ഹാഹു മുഖറഉ കിതാബിയ, ഇതാ എന്റെ കിതാബ്, വായിച്ചോളി എല്ലാരോടും പറയും, വായിച്ചോളി. കാരണം എന്താ വായിക്കാൻ? ഒരു പ്രശ്നമല്ല, ഒക്കെ നല്ല വിഷയങ്ങളാണ്. ഏതപ്പോ ഈ ഇത് വായിക്കുന്നത്? എന്താ, ദുനിയാവിലെ മനുഷ്യന്മാരുടെ ചെയ്തികളാണ്, ദുനിയാവിലെ മനുഷ്യ ചെയ്തികളാണ്. അപ്പൊ ഒരാൾ സ്വന്തം ചെയ്തികൾ അത് മറ്റൊരാളോട് വായിക്കാൻ ആവശ്യപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അത് അയാളുടെ ജീവിതം എന്താ സൂക്ഷ്മവും കൃത്യമാണ്. അതിൽ രാവ് പകല് വ്യത്യാസമല്ല, ആൾക്കൂട്ടത്തിൽ ആളൊഴിഞ്ഞാൽ വ്യത്യാസമല്ല, രഹസ്യം പരസ്യം വ്യത്യാസമല്ല, ഒക്കെ എന്താണ് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഹാഹു മുഖറവു കിതാബി, അതാ വരൂ എന്റെ കിതാബ് വായിച്ചോളി, കർമ്മരേഖ. അതേസമയം മോശമാണെങ്കിലോ, കർമ്മം മോശമാണെങ്കിലോ ആരെങ്കിലും വായിക്കാൻ വരാൻ പറയോ? അത് ചുറ്റി കൂട്ടാനും വലിച്ചെറിയാനും പൂഴ്ത്തിയേക്കാനൊക്കെയാണ് തത്രപ്പെടുക. അതാണ് ലിസഈഹറാദിയ, അതിന്റെ അധ്വാനത്താൽ അത് സംപ്രീതമായിരിക്കും, തൃപ്തി ജന്യമായിരിക്കും. ആ മുഖങ്ങൾ, ആ മുഖത്തിന്റെ വാട്ടാക്കൾ അവരെവിടെയായിരിക്കും? ഫി ജന്നത്തിൻ ആലിയത്തിൻ, ജന്നത്തിൻ ആലിയ, ആ അത്യുന്നതമായ സ്വർഗത്തിൽ. സ്വർഗത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ച ഇവിടെ എന്താണ്? ആലിയത്തിൻ എന്നാണ്. ആലിയത്ത്, സ്വർഗം ഉന്നതിയിലാണ്, മേലെയാണ്, മീതേക്കാണ്, ദർജാത്തുകളായിട്ട് സ്വർഗം മീതേക്കാണ്. അത്യുന്നതമായ സ്വർഗമാണ്, നരകം പാതാളത്തേക്കാണ്, നരകം പാതാളത്തേക്കാണ്. അതുകൊണ്ട് നരകത്തിന് ദറക്കാത്തും സ്വർഗത്തിന് ദറജാത്തുമാണ്. ദറക്കാത്ത് എന്നാണ് പാതാളം, അടിയിലേക്ക്. സ്വർഗാകട്ടെ അത് ദറജാത്തുകളാണ്, ഉന്നതിയിലേക്കാണ്. പിന്നെ റുബയ്യ ബിന്ദുൽ നദർ എന്ന് പറയുന്ന മഹദി, ഉമ്മുൽ ഹാരിസ എന്നവരുടെ വിളിപ്പേര്. ഈ റുബയ്യ ബിന്ദുൽ ഹാ ബിന്ദുൽ നദർ അവരുടെ മകൻ ബദർ യുദ്ധത്തിൽ ഷഹീദായി ഹാരിസ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, റസൂലെ, ബദറില് ഹാരിസ മൂത്തായി ഷഹീദായി, ഇതിന്റെ മകൻ സ്വർഗ എവിടെയാണെന്ന് അറിയിക്കണം, സ്വർഗത്തിലാണ് എങ്കിൽ ഞാൻ സംതൃപ്തയാണ്, ക്ഷമിച്ച്, അതില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പ്രയാസപ്പെടുന്ന കാണേണ്ടി വരും എവിടെയാണെന്ന്. അപ്പൊ ജന്നത്തിലാണോ മകൻ എന്ന് ചോദിക്കുമ്പോ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, ഇന്നഹ ജിനാൻ, ഒരു ജന്നത്തല്ല, പിന്നെയോ ജിനാൻ, സ്വർഗീയ തോപ്പുകളും തോട്ടങ്ങളുമാണ്, ഒരു സ്വർഗല്ല, പിന്നെയോ സ്വർഗീയ തോപ്പുകളും തോട്ടങ്ങളുമാണ്. എന്നിട്ട് പറയാണ്, ഇന്ന ഇബ്നക്ക് ഫിൽ ഫിർദൗസിൽ ആല മിൻഹ എന്നാണ്. എന്താ നിങ്ങളുടെ മകൻ ഹാരിസ സ്വർഗീയ തോട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു കോണിലോ ഏതെങ്കിലും ഒരു മൂലയിലോ അല്ല, പിന്നെ ഫിൽ ഫിർദൗസിൽ ആല. എന്താ ഫിർദൗസിൽ ആല? അത്യുന്നതമായ ഫിർദൗസിലാണെന്നാ പറഞ്ഞത്. അത്യുന്നതമായ ഫിർദൗസിൽ എന്നാ സ്വർഗം ദർജാത്തുകളാണ്. ആ ദർജാത്തുകളായ സ്വർഗത്തിന്റെ നടുമധ്യത്തിൽ ഏറ്റവും ഉച്ചയിൽ, ഏറ്റവും ഉച്ചയിലാണ് അൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്ഥലം. ഫിർദൗസ് അത് അൽ ഫിർദൗസ് ആല എന്ന പേരിൽ അറിയപ്പെടും. അവിടെയാണ് ഹാരിസ ഉള്ളത് എന്ന് റുബയ്യ ബിൻത് അന്നദറിനോട്, ഉമ്മു ഹാരിസയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ സ്വർഗത്തിന്റെ പ്രത്യേകത, സ്വർഗം അത്യുന്നതമായ ദർജകളാണ്, അതാണ് ആലിയ എന്ന് പറഞ്ഞത്. നിസ്റാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, ഇന്ന അഹ്ല ദർജാത്തിൽ ഉല യറൗനഹും മൻദൂനഹും കമ തറൗനൽ കൗകബ ദുർരി എന്ന് പറഞ്ഞാ, പിന്നെ അത്യുന്നതങ്ങളിൽ സ്വർഗത്തിൽ ഇടം നേടിയവരെ താഴെ തട്ടിലുള്ളവർ നോക്കിക്കാണൽ നിങ്ങൾ ഉദിച്ച് ജ്വലിച്ച് നിൽക്കുന്ന നക്ഷത്രങ്ങളെ നോക്കിക്കാണുന്നത് പോലെയായിരിക്കും എന്നാണ്. അതായത് സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിൽ സ്ഥാനം പിടിച്ചവരെ സ്വർഗത്തിന്റെ അടിയിൽ സ്ഥാനം പിടിച്ചവർ നോക്കിക്കാണൽ എങ്ങനെയാണ്? നിങ്ങൾ ജ്വലിച്ച് നിൽക്കുന്ന ജാജ്വല്യമാനമായ നക്ഷത്രാദികളെ നോക്കിക്കാണുന്നത് പോലെയായിരിക്കും അവർ കാണുന്ന, അവർ വളരെയധികം പ്രകാശമയത്തിലും ദീപ്തവുമായിരിക്കും എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത, ഉന്നതങ്ങളിൽ ഇടം നേടിയവർ. അപ്പോ അതിനൊക്കെ മനസ്സിലാക്കാനുള്ളത് എന്താ, സ്വർഗം മീതേക്ക് ഉന്നതമാണ്, സ്വർഗം മീതേക്ക് ഉന്നതമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വലൽ ആഖിറത്തു അക്ബറു ദറജാത്തിൻ വ അക്ബറു തഫ്ദീല. വലൽ ആഖിറത്തു അക്ബറു ദറജാത്തിൻ, ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് ദറജകളെ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ദറജല്ലേ മനുഷ്യന്മാർക്ക്, ഇവിടെ ദറജുണ്ട്. തിൽക്കർ റുസുൽ ഫബ്ബൽന ബഅദഹും അലാ ബഅദ്, നബിമാര് വരെ ഒരേ ദറജയിലല്ല, പിന്നെയോ നബിമാര് വരെ പല ദറജകളിലാണ്. തിൽക്കർ റുസുൽ മുർസലീങ്ങൾ ഫബ്ബൽന ബഅദഹും അലാ ബഅദ്, ചില നബിമാരെക്കാൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിൽ നമ്മളെല്ലാവരും ഒരേ തട്ടിലല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പടപ്പുകളെ എല്ലാവരെയും ഒരേ ദർജയിലല്ല, അത് വിശ്വാസികളെ വരെ, മുർസലീങ്ങളെ വരെ ഒരേ ദർജയിലല്ല. പക്ഷെ ആഖിറത്തിലും അതേപോലെ തന്നെയാണ് ആഖിറത്തിലും. ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആഖിറത്ത് അക്ബർ ദർജാത്തിൽ അക്ബർ തഫ്ദീല, ഈ ദുനിയാവിൽ അള്ളാഹു പദവി നൽകുന്നത് പോലെയല്ല ആഖിറത്ത്, ആഖിറത്തിൽ അക്ബർ ദർജാത്തിൻ പദവികളിൽ എന്തുണ്ട്? ഔന്നിത്യണ്ട്, മികവുണ്ട്, ദുനിയാവ് പോലല്ല. എന്നാലും അവിടെ എന്തുണ്ട്? ഏറ്റക്കുറിച്ചിലുണ്ട് എന്നർത്ഥം. ഏതായാലും സ്വർഗം എന്താണ്? ഉന്നതിയിലേക്ക് ദറജകളാണ്. നിസ്ലാസ് മതങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി മിഅത്ത ദറജ, സ്വർഗത്തിൽ 100 ദറജകളുണ്ട്. അത് ആദഹല്ലാ ലിൽ മുജാഹിദീന ഫി സബീലി, അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്കാണ്. അപ്പോ സ്വർഗം എന്താണ്? ദറജാത്തുകളിലായിട്ട് എവിടെയാണ്? മീതേക്കാണ്. അതാണ് ഫി ജന്നത്തിൻ ആലിയ, അത്യുന്നതമായ സ്വർഗത്തിൽ. ലാ തസ്മഉ ഫീഹാ ലാഗിയ, സ്വർഗത്തിന്റെ പ്രത്യേകത, ലാ തസ്മഉ ഫീഹാ, അതിൽ കേൾക്കുകയില്ല. എന്ത് കേൾക്കൂല? ലാഗിയത്തുൻ, ലാഗിയത്തുൻ ദമ്മനല്ലേ, ലാഗിയത്തുൻ അതിന്റെ ഫാഇൽ ലാഗിയത്തൻ, അസ്തഗ്ഫിറുല്ലാഹ് തെറ്റിയെന്നോട് എഴുതിയ, അൽഹംദുലില്ലാഹ്. ലാ തസ്മഉ ഫീഹാ ലാഗിയ, അത് നമ്മൾ ഓദ്യപ്പോ ശരിക്കല്ല ഓദ്യ, ഫീ ജന്നത്തിൻ ആലിയത്തിൻ, ഉന്നതമായ സ്വർഗത്തിൽ. ലാ തസ്മഉ ഫീഹ ലാഗിയതൻ, ലാ തസ്മഉ ഫീഹ, ആ സ്വർഗത്തിൽ കേൾക്കുകയില്ല, നീ കേൾക്കൂല. എന്തിനാ കേൾക്കൂല? ലാഗിയതൻ, ലാഗിയതൻ എന്ന് പറഞ്ഞെങ്കിൽ ഫായിദ ഇല്ലാത്ത സംസാരം, ഫായിദ ഇല്ലാത്ത സംസാരം. എന്താ ഈ ഫായിദ ഇല്ലാത്ത സംസാരം? ഓരോ ഉപകാരം ഇല്ലാത്ത കിള്ളും കൃതി, അങ്ങനെയല്ല അറിയാ, വയസ്സായാലൊക്കെ പറയും ഓൻ്റെ ഒരു കിള്ളും കൃതി എന്നറി. അതെ, ഫായിദ ഇല്ലാത്ത. വേറെ സ്ഥലത്ത് എങ്ങനെയാ അള്ളാഹു പറഞ്ഞത്? ലാ തസ്മഊന ഫീഹ ലഗ്വൻ വല തഅസീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. ലാ തസ്മഊന ഫീഹ ലഗ്വൻ, നിങ്ങൾ സ്വർഗത്തിൽ കേൾക്കുകയില്ല. ലഗ്വൻ, ലഗ്വൻ എന്ന ലാഗിയതൻ, അതെ ഒരർത്ഥത്തിലാണ്. വല ഫായിദത്തമിൻ വല തഅസീമൻ, തഅസീമൻ എന്ന എന്താ? ആ കുറ്റകരമായ വാക്കുകൾ അന്നും സ്വർഗത്തിൽ കേൾക്കൂല. ലാ തസ്മഉ ഫീഹ ലാഗിയ. പിന്നെന്താ സ്വർഗത്തിൽ കേൾക്ക? ആ സലാം കേൾക്കും അല്ലെ, സ്വർഗത്തിൽ സലാം കേൾക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല തന്നെ സ്വർഗത്തിൽ പോകുന്നവരെ സ്വീകരിക്കാൻ എങ്ങനെ? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, എന്താ റഹീമായ റബ്ബിന്റെ, റബ്ബിൽ നിന്നുള്ള സലാം. അതേപോലെ മലക്കുകൾ, വൽ മലായികത്തു യദ്ഖുലൂൻ അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും, പിബ്തും സലാമുൻ അലൈക്കും. പിന്നെ മലക്കുകൾ എല്ലാ കവാടങ്ങളിലൂടെയും അവരിലേക്ക് പ്രവേശിക്കുന്നുണ്ട്, അവരോട് സലാം പറയുന്നതാണ്. സ്വർഗവാസികൾ തന്നെയും എന്താ അവർ പറയാ, ഇല്ലാ ഖീലൻ സലാമൻ സലാമ, അവരും സലാം. അതേപോലെ തന്നെ സ്വർഗവാസികൾ അവിടെ സംസാരിക്കുന്ന ലാഹിയത്ത് അവിടെ ഉണ്ടാവില്ല, പിന്നെ അവർക്ക് ചില നല്ല സംസാരങ്ങൾ ഉണ്ടാവും. അതിൽ പെട്ടതാണ് അവർക്ക് തസ്ബീഹ് ഉണ്ട്, തഹ്മീദ് ഉണ്ട്, തക്ബീർ, സുബ്ഹാനല്ലാഹ് എന്ന് പറയും, അൽഹംദുലില്ലാഹ് എന്ന് പറയും, അതേപോലെ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയും. പിന്നെ സൂറത്ത് അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വനസഅന മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സ്വർഗവാസികൾ സ്വർഗത്തിൽ എത്തിയിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ മനസ്സിൽ നിന്ന് പകയും പോരൊക്കെ എന്തല്ലോ, അത് സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കൽബ് സ്ഫുടം ചെയ്യും, അള്ളാഹു അതൊക്കെ ഒഴിവാക്കും. ഹൃദയത്തിൽ ചളി കെട്ടുമ്പോഴാണ് അനർത്ഥങ്ങൾ സംസാരിക്കുക അല്ലെ, ഹൃദയം അത് ചളി കെട്ടിയതാകുമ്പോഴാണ് മനുഷ്യന്മാർ അനർത്ഥങ്ങൾ പറയാം. ഒരാളുടെ നേരെ പക, വിദ്വേഷം ഇതൊക്കെ മനസ്സിലുണ്ടാകുമ്പോഴാണ് വേണ്ടാത്തരങ്ങൾ വിളിച്ചു തരാം. അള്ളാഹു സുബ്ഹാനഹു വതാല സ്വർഗവാസികളെ സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? അതിങ്ങട്ട് ഒഴിവാക്കും, ഖൽബിനെ സ്ഫുടം ചെയ്യും. അതോടുകൂടി പിന്നെ അവർക്ക് പറയാനുള്ളത് എന്താ? അവർക്ക് പറയാനുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് വനസഅന മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ എന്നിട്ട് പറയാണ് അവരുടെ താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകും. വഖാലു അവർ പറയും അൽഹംദുലില്ലാഹി അല്ലദി ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാന അല്ലാഹ്, ഈ ഒരു സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് വഴി കാണിച്ച അള്ളാഹുവിന് മാത്രമാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ അള്ളാഹ്ക്ക് സർവസ്തുതി നേരുന്നു. അതേപോലെ നിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സ്വർഗവാസികൾക്ക് അവരുടെ സംസാരം അതായത് സ്വർഗവാസികൾ ഭക്ഷണം കഴിക്കും, അവർ സ്വർഗീയ പാനീയങ്ങൾ കുടിക്കുകയും ചെയ്യും, പക്ഷെ അവർക്ക് വിസർജ്യല്ല, അവർക്ക് മൂത്രവിസർജ്യല്ല, അവർ തുപ്പൂല, അതേപോലെ അവർക്ക് ആർക്കിച്ച് തുപ്പൂല, അതൊന്നും സ്വർഗത്തിലില്ല. കാഷ്ടിക്കുക, മൂത്രിക്കുക, തുപ്പുക, കഫം തുപ്പുക, ഇതൊന്നും അവിടെ അല്ല, സ്വർഗത്തിലില്ല. അപ്പൊ ചില സഹാബികൾ ചോദിക്കുന്നു ഫമാലു താം, അപ്പൊ ഈ കഴിക്കണ ഭക്ഷണം എന്തായിരിക്കും? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ജുഷാഉൻ കജുഷായിൽ മിസ്ക്, കസ്തൂരിയുടെ മറുമണം പൊഴിക്കും വിധം ഒരുതരം പിന്നെ ആവി അത് അവരിൽ നിന്ന് ബഹിസ്ഫുരിക്കും. അതായത് ഒരുതരം ഒരു കൂട്ടുവായി പോലെ, അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ആവി അവരിൽ നിന്ന് ബഹിർഗമിക്കും, അതിന് കസ്തൂരിയുടെ മണമായിരിക്കുന്നതാണ്. കാർട്ടിക്കലല്ല മുദ്രിക്കല്ല, പിന്നെയോ ഇങ്ങനെ ഒരു ജുഷ മാത്രം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അവർക്ക് തക്ബീറും അല്ലാഹു അക്ബർ തസ്ബീഹ് സുബ്ഹാനല്ലാഹ് അതേപോലെ തന്നെ തഹ്മീദ് അൽഹംദുലില്ലാ ഇത് ബോധനം അല്ലാഹു സുബ്ഹാന തആല ബോധിപ്പിക്കും, ബോധനം നൽകും. എന്ന് പറഞ്ഞാൽ അവർ സുബ്ഹാനല്ലാഹ് പറയും, അൽഹംദുലില്ലാഹ് പറയും, അല്ലാഹു അക്ബർ പറയും. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാന തആല ഈ ബോധ്യം നൽകുക, ഈ ബോധനം നൽകുക? കമാ യുൽഹമൂന നഫസ് എന്നാണ്, നിശ്വാസത്തിന് ബോധനം നൽകുന്നത് പോലെ. നമ്മളൊക്കെ ശ്വസിക്കണില്ലേ, നമ്മളൊക്കെ ഉദ്ദേശിച്ചിട്ട് അപ്പൊ ശ്വസിക്കണേ അല്ല, പിന്നെയോ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊക്കെ ശ്വാസോച്ഛ്വാസമുണ്ട്, ശ്വസനുണ്ട് അല്ലെ, അതൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഈ പറയണതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ ആരെങ്കിലും നിയത്ത് ചെയ്യുന്നുണ്ട്, ഓരോ നിശ്വാസത്തിനും ഇങ്ങനെ ഇന്നാൻ ബ്രീത്തിനൊക്കെ നമ്മൾ നിയത്ത് ചെയ്തിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ല, പിന്നെയോ ആ അത് നമുക്കൊരു ഇൽഹാമാണ്, അതിൽ നിന്ന് നമുക്കൊരു ബോധനുണ്ട്, നമ്മളെ ബോധിപ്പിച്ചിട്ടുണ്ട്, അതനുസരിച്ച് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ സ്വർഗത്തിൽ തസ്ബീഹാണ്, തക്ബീറാണ്, തഹ്മീദാണ്. എന്തില്ല, ലാഗിയത്തിൽ, അതാണ് ലാ തസ്മഉ ഫിയാ, സ്വർഗത്തിൽ നീ കേൾക്കൂല, ലാഗിയതൻ ഫായിതല്ലാത്തൊന്നും അനർത്ഥങ്ങളൊന്നും കേൾക്കൂല. എന്താ ചോദിച്ചല്ല, ഫീഹ ഐനുൻ ജാരിയ, ഫീഹ സ്വർഗത്തിലുണ്ട്, ഐനുൻ ജാരിയത്തുൻ, ഐനുൻ എന്ന അരുവികൾ, ഒരരുവിയല്ല പിന്നെ അരുവികൾ എന്നർത്ഥത്തിലാണ്. ജാരിയത്തുൻ എന്താ ജാരിയത്തുൻ, ആ ഒഴുകുന്ന, ഒഴുകുന്ന, ഒഴുകുന്ന അരുവികൾ സ്വർഗത്തിലുണ്ട്. അരുവി ഒഴുകണതല്ലേ, അരുവി ഒഴുകുന്നത്, പിന്നെ എന്തിനാ ജാരിയത്തിന് എന്ന് പറഞ്ഞത്? വെള്ളം ഒരിടത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതിന് അരുവി അറിയോ, പറയാ ഇല്ല, അരുവി എന്താകുന്നു, അത് ഒഴുകണം അല്ലെ. അതേപോലെ തന്നെ പുഴകൾ, പുഴകളുടെ പ്രത്യേകത എന്താ, ഒഴുകും അല്ലെ. കൂത്താടി മധുരമ്പാടി കൂലം കശകൾ നീങ്ങവേന്നറല്ലേ, കൂത്താടി മധുരമ്പാടിക്കകത്ത് ഇങ്ങനെ ഒഴുകും, അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെന്തിനാ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ സ്വർഗീയ പുഴകളെ കുറിച്ച്, നദികളെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഇങ്ങനെ പറയാം, തെജിരി മിൻ തഹ്തിഹൽ അൻഹർ, തെജിരി എന്നാണ് ഒഴുകും എന്നാണ്, അവരുടെ താഴ്ഭാഗത്തിലൂടെ നദികൾ പുഴകൾ ഒഴുകും. അതേപോലെ തന്നെ അരുവികളെ കുറിച്ച് പറഞ്ഞാൽ ആയിനും ജാരിയ, അതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ട് ഒഴുകും, അതെന്തിനാ പറഞ്ഞത്? അത് പറഞ്ഞതിനൊരു ആശയമുണ്ട്, അതെന്താ, ദുനിയാവിൽ നദികളും പുഴകളും അരുവികളും ഒക്കെ ഒഴുകുന്നതിനൊരു പ്രത്യേകത ഉണ്ട്, സ്വർഗത്തിൽ ഒഴുകുന്നതിനൊരു പ്രത്യേകത ഉണ്ട്. ദുനിയാവിൽ ഒരു പുഴ ഒഴുകണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, കനാല് വേണം, വലിയ കനാല് വേണം. അതേപോലെ തന്നെ അരുവി ഒഴുകാനും എന്തിന്, അതിൻ്റെതായ കനാല് വേണം. സ്വർഗത്തിൽ ഇത് ഒഴുകുന്നത് അരുവിയാകട്ടെ പുഴയാകട്ടെ ഒഴുകുന്നതിന് എന്തില്ല, കനാലില്ല, കനാലില്ല, ഈ കിടങ്ങില്ലാതെയാണ് ഒഴുകുക. അപ്പോ പ്രളയമില്ലാതെ, അതേപോലെ തന്നെ പിന്നെ ഈ ജലം വൈദ്യുതി അല്ലെങ്കിൽ പിന്നെ ചളിയോ അതൊന്നുമില്ലാതെ സ്വർഗീയ അരികൾ കനാലില്ലാതെയാണ് ഒഴുകുക. അതേപോലെ തന്നെ അരുവികളും പുഴകളൊക്കെ ഒഴുകുന്നത് കനാലില്ലാതെയാണ്. അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേകത സ്വർഗീയ അരുവികൾക്കുള്ളത് കൊണ്ടാണ് ജാരിയത്തുൻ തെജിരി എന്നുള്ളതായ ഈ വിശേഷണം പുഴകൾക്കും അതേപോലെ അരുവികൾക്കും പറയപ്പെട്ടത്. ഫീഹ ഐനുൻ ജാരിയത്തുൻ, ജാരിയത്തുൻ ബിദൂനി ഖനാത്ത് ഉഖ്ദൂദ്, കിടങ്ങില്ലാതെ കനാലില്ലാതെയാണ് അത് ഒഴുകുന്നത്. സ്വർഗീയ അരുവികളുണ്ടല്ലോ, ചിലതൊക്കെ ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ പേര് പറയപ്പെട്ടതുണ്ടല്ലോ, അത് നദികൾ, പാലാറുകൾ, തേനാറുകൾ, പിന്നെ മദ്യത്തിന്റെ മധുരാക്ഷി, മദ്യത്തിൻ്റെത്, അതേപോലെ തന്നെ സുന്ദരമായ വെള്ളത്തിൻ്റെതൊക്കെ ഉണ്ട്. അതേ പിന്നെ ഇവിടെ അരുവികൾ, അതല്ല അരുവികൾ പറയും, കാപ്പൂറില്ലേ, ഇന്നൽ അബ്രാറെ ശ്രബു നമീൻ കേസിൻ കാന മിസാജുഹ കാപ്പൂർ, കാഫൂർ, കാപ്പൂറിനെ കുറിച്ച് എന്താ പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു തആല ഐനൈ യശ്റബിഹിബാദുള്ളാണ്, ഐനൻ കാപ്പൂർ എന്ന് പറഞ്ഞാൽ അത് അരുവിയാണ്, അരുവിയാണ് ഐനൻ. അതേപോലെ തന്നെ വേറൊന്ന് സൽസബീൽ, സൽസബീൽ, സൽസബീലിനെ കുറിച്ച് എവിടെ പറഞ്ഞ് ഐനം ഫിഹ തുസമ്മ സൽസബീൽ, ഐനം ഫിഹ സ്വർഗത്തിലെ ഒരു അരുവി, തുസമ്മ അതിന് പേരുണ്ട് സൽസബീൽ, സൽസബീൽ എന്ന്. അതേപോലെ തന്നെ തസ്നീം അല്ലേ, എന്താ തസ്നീം, എവിടെ പറഞ്ഞേ, Tasnim. Wa mizajuha min tasnim ainan yashrab bihal muqarrabun. Alah. Wa mizajuha min tasnim rahiqun makhtum inna bari nasr. Rahmakallah. Surgiya brandy madyam. Eh? അതിലേക്കുള്ള ചേരുവ തസ്നീമായിരിക്കും. തസ്നീമിന്റെ പ്രത്യേകത ഐനൻ, അത് അരുവിയാണ്. യശ്റബിഹൽ മുഖറബുൻ, അതിൽ നിന്നാണ് മുഖറബീങ്ങൾ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവർ പാനം ചെയ്യുക. അപ്പൊ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവർ പാനം ചെയ്യുന്ന തസ്നീമിൽ നിന്ന് ചേരുവയായി എടുക്കപ്പെടുന്ന വെള്ളം അത് ചേർത്താണ് റഹീഖും മഖ്തൂം കുടിക്കുക എന്നുള്ളതാണ്. അല്ല കുല്ലിൻ, സ്വർഗത്തിൽ ഒയുൻ അരുവികളുണ്ട്, കാഫൂർ സൽസബീൽ തസ്നീം പോലുള്ളതായ അരുവികൾ, ഫീഹ ഐനും ജാരി, അതല്ലാത്ത അരുവികളും ഉണ്ടാവും. തയ്യബ്, ഫീഹ സുറുറും മർഫുഅ, ഫീഹ സ്വർഗത്തിലുണ്ട്. സുറുറുൻ, സുറുർ എന്ന് പറഞ്ഞാൽ സരീറിന്റെ ബഹുവചനാണ്. സരീർ, സരീർ എന്ന് പറഞ്ഞാ ആ കട്ടിൽ. ശരി, സരീർ സുറുർ. അസിറത്ത്, അസിറ എന്ന് പറയും, സുറു എന്ന് പറയും. മർഫുആത്തുൻ, മർഫുആത്തുൻ മുഫസ്സിറീങ്ങൾ പറയുന്ന മർഫുആത്തുൻ മക്കാനൻ വ മക്കാനത്തൻ, മക്കാനൻ വ മക്കാനത്തൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വർഗീയ കട്ടിലുകൾ അത് സ്ഥാപിച്ചത് ഉന്നതങ്ങളിലാണ്. പിന്നെ കട്ടിലുകൾ നടണമെങ്കിൽ അതിന്റെ നിലവാരവും ഉന്നതാണ്, അതാണ് മക്കാനത്തൻ വ മക്കാനൻ. സ്വർഗീയ കട്ടിലുകൾ അതിന്റെ സ്ഥാനം ഉന്നതമായ വിധാനങ്ങളിലാണ്. പിന്നെ അതിന്റെ നിലവാരം, ആ നിലവാരവും, ആ നല്ല നിലവാരമുള്ള കട്ടിലുകളാണ്, നിലവാരമുള്ള കട്ടിലുകളാണ്. നിലവാരമുള്ള കട്ടിലുകൾ പറയാൻ കാരണം എന്താ, ചിലപ്പോൾ നമ്മളൊക്കെ കട്ടിലൊന്ന് ചാടിക്കൊടുന്നെങ്കിൽ അത് പൊളിഞ്ഞാടും അല്ലേ, അതായിക്കോളാം, അങ്ങനെയല്ല എന്നുള്ളതാണ്. പിന്നെ ശരീറിന്റെ പ്രത്യേകത, ശരീരമേ ഇരുന്നാൽ അതിന് അർശെന്നും അതിൽ മയ്യത്ത് കിടത്തിയാൽ അതിന് നാഷെന്നും അതിൽ കിടന്നാൽ ശരീറെന്നും അതിന് നാല് കാലും പന്തലും ഉണ്ടായാൽ അതിന് അരീക്ക എന്നാ പറയാ. സ്വർഗത്തിൽ ശരീറിന്റെ പ്രത്യേകത, ഒരാളയിമ ഇരുന്നാൽ അത് അർഷാണ്, അർഷ് സിംഹാസനം. ശരീരം, ശരീരിൽ മയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാഷാണ്, എന്താ മയ്യത്ത് കട്ടില്. ശരീർ അതിന് ഈ ഹിജാല് കൂടാരവും അതേപോലെ നാല് കാലും കൂടാരാണ് എങ്കിൽ അപ്പൊ അതിന് അരീക്ക എന്ന് പറയും. അരീഖ് അലൽ അറായിക്ക് അമ്പറു എന്നല്ലേ, ഈ അരീക്കന്റെ ബഹുവചനാണ് അറായിക്ക്. ചാരുമഞ്ചം, ശരീരമ്മ ഉറങ്ങിയാല് അപ്പൊ അത് ശരീറാണ്, ഉറങ്ങാനുള്ള കട്ടിൽ. കട്ടിൽ ഈ ചിലപ്പോ മയ്യത്ത് കട്ടിൽ അത് ശരീർ തന്നെ പ്രയോഗിക്കുക, പക്ഷെ അതിമ എന്തുണ്ടാവും, മയ്യത്ത് ഉണ്ടാവും, അപ്പാണ് അതാണ് നാഷ് മയ്യത്ത് കട്ടിൽ. ശരീർ, ശരീറുൽ മുൽക്ക് രാജ സിംഹാസനം, രാജ സിംഹാസനം അതിമ ഇരിക്കാനുള്ളതാണ്, അതുകൊണ്ട് അത് അർഷ്, അർഷ്. ഈ ശരീർ തന്നെ അതിന് നാല് കാലും അതിന് പന്തലും കൂടാരവും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനാണ് അരീക്ക എന്ന് പറയാം. ചാരുമഞ്ച അരീക്ക, അല്ലാതെ അറായിക്ക് അന്തുറൂന്ന് അല്ലേ, അത് ശരീറാണ്, പക്ഷെ അതിനെന്തുണ്ട്, നാല് കാലും അതിന് കൂടാരമൊക്കെ ഉണ്ട്. ഒന്നുമില്ലാതെ കിടക്കുന്നതാണെങ്കിലോ അതാണെന്ത്, ശരീർ. ആ നമ്മൾ കിടക്കുന്ന കട്ടില്, ഫീ ഹാ സുറു, സ്വർഗത്തിൽ കട്ടിലുകളുണ്ട്. കട്ടിലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കട്ടിലുകൾ എന്ന് അല്ല, പിന്നെയോ അത് മർഫൂഅത്തു നിന്നാണ്, അതിന്റെ നിലവാരം ഉന്നതമാണ്, അത് സ്ഥാപിച്ചത് എവിടെയാണ്, ഉന്നതങ്ങളിലാണ്. അക്വാബ് മൗദുഅ, അക്വാബ്, അക്വാബ് എന്ന് പറഞ്ഞാൽ കോപ്പകൾ, കൂബ്, അതാണ് അതിന്റെ ഏകവചനം, കൂബുൻ അക്വാബ്. കൂബും കസുണ്ട്, പിന്നെ ഇബരീഖും ഉണ്ട് അല്ലേ. സ്വർഗത്തിൽ ഇബരീഖിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇബരീഖ് അബാരീഖ് കൂബ്. ഇവിടെ കൂബ് ഇബരീഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞു, പിന്നെ ഇവിടെ പറഞ്ഞു പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നത് പറയാം. ഇബിലീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാണ്, പിന്നെ അത് സൂറത്തിൽ വാക്കിയായി. ഈ സുറൂർ എന്ന് പറഞ്ഞ സ്വർഗീയ കട്ടിൽ, അതിന്റെ വിശേഷണം ഇവിടെ പറഞ്ഞ എന്താ? മർഫൂനത്തിൻ. അതെന്താണ്? അത് ഉന്നത നിലവാരമുള്ളതും ഉന്നതമായി സ്ഥാപിക്കപ്പെട്ടതാണെന്നാണ്. സൂറത്തിൽ വാക്കിയിൽ പറഞ്ഞത് അലാ സുറൂറിൻ മൗദൂന എന്നാണ്. കട്ടിലുകൾ അത് മെടഞ്ഞുണ്ടാക്കിയത് എങ്ങനെയാണ്? ആ സ്വർണത്തിന്റെ നൂലുകൊണ്ട്, സ്വർണ നൂലുകൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ, കോർത്തുണ്ടാക്കിയ കട്ടിലാണ്. അപ്പൊ അതാണ് ഇതിൽ ഇവിടെ മർഫൂഅത്തിൻ എന്ന് പറഞ്ഞ് അതാണ് നിലവാരം മികച്ചത്. കാരണം എന്താ, ആ സ്വർഗീയ കട്ടിലിന് മറ്റൊരിടത്ത് പറഞ്ഞ വിശേഷണം അത് മൗദൂനത്താണ്. മൗദൂനത്ത് എന്ന് പറഞ്ഞാല് ഇതാണ്, ആ സ്വർണ നൂലുകൊണ്ട് നെയ്തുണ്ടാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം നമുക്കൊക്കെ നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ. മൗദൂന. പിന്നെ ആ കട്ടിലിന്റെ വിശേഷണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ സൂറത്തെ ഹിജ്റിൽ മുത്തഖാബിലീൻ, സ്വർഗീയ സുറൂറുണ്ടല്ലോ കട്ടിലുകൾ, അതിൽ മുത്തഖാബിലീൻ എന്നാണ്. മുത്തഖാബിലീൻ എന്നാണ് അഭിമുഖമായിട്ടിരിക്കുന്നതാണ്, അന്യോന്യം മുഖം നോക്കി അഭിമുഖമായിട്ട് ഇരിക്കും എന്നാണ്. അപ്പൊ അവിടെ ഉദ്ദേശം ഈ സുറൂർ എന്നുള്ളത് കൊണ്ട് എന്താണ്? പിന്നെ സിംഹാസനങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. ونزعنا ما في صدورهم من غل إخوانا على سرر متقابلين لا يمسهم فيها نصب وما هم منها بمخرجين. ونزعنا ما في صدورهم من غل إخوانا അവരുടെ നെഞ്ചകത്തുള്ള പകകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഊരിയെടുക്കും. എന്നിട്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ അങ്ങനെയാണ്, ഇഖ്വാനൻ, സഹോദരങ്ങളായിട്ടാണ്. അവർ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അലാ സുറുറി മുത്തഖാബിലീൻ, സ്വർഗീയ കട്ടിലുകളിൽ, സരീറുകളിൽ അവർ മുഖാമുഖം നോക്കിയിരിക്കുന്നതാണ്. മുഖാമുഖം നോക്കി ഇരിക്കുമെന്നാണ്. കാരണം എന്താ? ഒക്കെ പിന്നെ നല്ല മനസ്സും അതേപോലെ തന്നെ ശരീരവും ഒക്കെ എന്താണ്? പരസ്പരം പൊരുത്തപ്പെട്ടും സ്നേഹത്തിനും അന്യോന്യമാണ് എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ സൂറത്തിലെ വാക്കിയായിൽ പിന്നെ അലാ സുറുറിൻ മൗദൂന മുത്തഖീന അലൈഹ മുത്തഖാബിലീൻ, മുത്തഖീന അലൈഹ മുത്തഖാബിലീൻ, അന്യോന്യം മുഖം നോക്കുന്നവരായി, മുഖ അഭിമുഖമായിട്ട് ആ സ്വർഗീയ കട്ടിലുകളിൽ അവർ ചാരിയിരിക്കും എന്നാണ്. യതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ, നിത്യവാസം നൽകപ്പെട്ട കുട്ടികൾ അവർക്കിടയിൽ കറങ്ങി നടക്കും. യതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ, എന്തുകൊണ്ട് കറങ്ങി നടക്കും? ബി അക്വാബിൻ, കോപ്പകൾ കൊണ്ട്, വ അബാരിഖ്, ഇവരീക്കുകൾ കൊണ്ട്, മദ്യത്തിന്റെ ചഷകം കൊണ്ട്. കെസ് എന്നാല് ചഷകം. എന്താ ഈ കോപും കെസും അബാരിക്കും തമ്മിൽ വ്യത്യാസം? ഇവരീക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഈ പിന്നെ കോപ്പ പോലെയാണ്, പക്ഷെ അതിനെന്തുണ്ടാവും? പിടിയുണ്ടാവും, പിന്നെ അതിന് വാലും ഉണ്ടാവും, ഹുർത്തവും ഉണ്ടാവും, അതിന് ഈ പിടിയുണ്ടാവും. ആ കൂജ പിടിയുണ്ടാകും, അതിന് പാരാനുള്ള ആ വാലും ഉണ്ടാവും. വാലല്ലേ കുർത്തു എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈയല്ലേ. പിടി ഇങ്ങനെ പിടിക്കാനും ഉണ്ടാവും, പാറാനുള്ള വായു ഭാഗം. കൂബ് എന്ന് പറഞ്ഞെങ്കിൽ അതിന് ഇതുണ്ടാവില്ല, പാറാനുള്ള വിശ്വസം. എന്താ ഇനി പറയാ? കുർത്തും അറബിയിലെ കുർത്തും ഒട്ടലേ പറയാൻ പറ്റില്ല നമ്മൾ ഇവിടെ നാടുവിടല്ലേ. കേസ്, കേസ് നമ്മ ചഷകങ്ങൾ, അതിന്റെ പ്രത്യേകത ഇവരീക്കൊക്കെ ഇങ്ങനെ പാർന്നു കൊടുക്കണല്ലേ, പാർന്നു കൊടുക്കുന്നതാണ്. കൂബ് പാർന്ന് നമ്മൾ തന്നെ വെക്കുന്നതാണ്. കേസ് അങ്ങനെയല്ല, കേസ് നമ്മൾ കുടിച്ചതിന് ശേഷം കേസ് കൈമാറും അല്ലേ, കൈമാറും. അതാണ് കേസ്, അത് കുടിക്കും പിന്നെ അതെന്ത് ചെയ്യും? മറ്റവനക്ക് കൈമാറും. അങ്ങനെയാണ്, അതാണ് അതിന്റെ പ്രത്യേകത. ഇങ്ങനെ ഇതിന് മുന്നിൽ എന്തുണ്ട്? അതിന്റെ വൈവിധ്യമായിട്ടുള്ള അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വഖ്വാബുൻ, കോപ്പകളുണ്ട്. മൗദൂഅത്തുൻ, മൗദൂഅത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് പിന്നെ ഉപയോഗിക്കാൻ, കുടിക്കാൻ, പാകത്തിന് തയ്യാറാക്കി വെക്കപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ അതിൽ കുടിക്കാനുള്ള പാനീയം, അത് മദ്യാണെങ്കിൽ മദ്യം, പാലാണെങ്കിൽ പാല്, വെള്ളമാണെങ്കിൽ വെള്ളം, അത് ആ രീതിയിൽ നിറക്കപ്പെട്ടതും തയ്യാറാക്കപ്പെട്ടതുമാണ്. പിന്നെ അത് പോയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെയോ, എത്രയാണ് വേണ്ടത്? യഥേഷ്ടം. തങ്ങളുടെ അടുത്തുണ്ട്, മുന്നിലുണ്ട്, കൈപ്പിടിയിലുണ്ട് എന്നുള്ളതാണ്. അതാണ് വാക്വാബിൻ മൗദൂഅ. വനമാരിഖ് മസ്ഫൂഫ. നമാരിഖ് എന്ന് പറഞ്ഞാൽ നുമ്രുഖത്ത്, തലയിണ. നമാരിഖ് എന്ന് പറഞ്ഞാൽ തലയിണകൾ. തലയിണകളും അതിലുണ്ട്, സ്വർഗത്തിലുണ്ട്. എങ്ങനെയാണ് തലയിണകൾ? അത് മസ്ഫൂഫത്തു, നിരയായി, വരിയായി വെക്കപ്പെട്ടതാണ്, ചാരിയിരിക്കാനും ഊന്നിയിരിക്കാനും ഒക്കെ. സറാബിയും മബ്സൂസ. സറാബി എന്ന് പറഞ്ഞാല് പിന്നെ പരവതാനികൾ, പരവതാനികൾ. സർബിയത്തുൻ സറാബി. ഈ അസർബൈജാനിലേക്കാണ് ഈ സറാബിയെ ചേർക്കപ്പെടാറുള്ളത്. അസർബൈജാനാണ് ഏറ്റവും മുന്തിയ പരവതാനികളുടെ നാട്. അവിടുന്നാണ് ഏറ്റവും നല്ല പരവതാനികൾ ഇറക്കുമതി ചെയ്യപ്പെടാറുന്നാണ് പണ്ട് കാലങ്ങളിൽ. അപ്പൊ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞ് ഈ സറാബി എന്നുള്ള തന്നെ അവിടേക്ക് നിസ്ബ ചെയ്തിട്ടാണെന്നാണ്, അസർബൈജാനിലേക്ക്. ഏതായാലും ഇവിടെ ഇവിടെ ഉദ്ദേശം സറാബി എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ബിസാഫ് അൽ ഖാലിയ, വില പിടിപ്പ്, അമൂല്യമായ പരവതാനികൾ. പരവതാനികൾ അത് മബ്സൂസത്തുമാണ്, നിവർത്തപ്പെട്ടതാണ്, വിധാനിക്കപ്പെട്ടതാണ്. അതും സ്വർഗത്തിലുണ്ട്. ഇപ്പൊ എന്താ പറഞ്ഞത് മൊത്തത്തിൽ? അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞു. അന്ത്യനാളിന്റെ പ്രത്യേകത അത് ഗാശിയത്താണ്. എന്താണ് അന്ത്യനാളിന്റെ ഭീതിയും പേടിയും? അതെല്ലാവരെയും എന്ത് ചെയ്യും? മൂടും, പൊതിയും എന്നുള്ളതാണ്. അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കൂട്ടരാണ്, ഉജൂഹു യൗമ ഇതിൻ ഹാഷിയ, അവർക്ക് എന്ത് എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കൂട്ടരാരാണ്? ഉജൂഹു യൗമ ഇതിൻ നഅീമ, അവർക്ക് എന്ത് എന്നുള്ളത് ഇവിടെ പറഞ്ഞു. ഇതില്ലേ സൂറ മക്കിയത്താണ്. ഈ സൂറത്ത് എവിടെ? മക്കാ കാലഘട്ടത്തിൽ അവതീർണാണ്. അപ്പൊ ഇതിൽ ആർക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുന്നത്? വിശ്വാസികൾക്ക് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി അത് അവിടെ ആൾബലമുള്ളത് ആരാണ്? ബഹുദൈവ വിശ്വാസികളാണ്. ബഹുദൈവ വിശ്വാസികൾ ഈ വിശ്വാസം കൂട്ടാക്കുന്നവരല്ല, ഒരു പരലോകത്തെ നിഷേധിക്കുന്നവരും കളവാക്കുന്നവരും കളിയാക്കുന്നവരാണ്. അപ്പൊ അവരുടെ മുമ്പിലാണ് ഏതോതുന്നത്? പരലോകത്തെക്കുറിച്ച്, ഹാഷിയത്തിനെ കുറിച്ച്. അവിടെ ചില മുഖങ്ങൾ ഹാഷിയത്താണ്, അവിടെ ചില മുഖങ്ങൾ നഅീമത്താണ് എന്ന് ഓതി കൊടുക്കുന്നത്. ഇത് അവർ കൂട്ടാക്കുക? അവർ കൂട്ടാക്കില്ല. അവരിതിനെ കളിയാക്കുന്നവരും കളവാക്കുന്നവരാണ്, നിഷേധിക്കുന്നവരാണ്. പരലോകം അവർ നിഷേധിക്കുന്നവരാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പരലോകത്തെയും അതേപോലെ തന്നെ പുനഃസൃഷ്ടി, പുനർജന്മം ഇതൊക്കെ നിർവഹിക്കാൻ കെൽപ്പുള്ളവനാണ് എന്നതിന്റെ തെളിവുകൾ ഉദ്ധരിക്കണം ഇനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവരിങ്ങനെ ആശ്ചര്യചിത്തരായിട്ട് നോക്കിയാണ്. എന്താ ഈ പറയുന്നത്? ഹാഷിയത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പരലോകം, അതിലേക്ക് ആളുകൾക്ക് ഉയർത്തെഴുന്നേൽക്കലോ, എന്നിട്ട് അവിടെ ചില മുഖങ്ങൾ ഹാഷിയത്ത്, മറ്റു ചില മുഖങ്ങൾ നഅീമത്തോ? ഇതിനെ കളിയാക്കുന്നവരാണ് അവര് അല്ലേ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കളിയാക്കുന്ന, കളമാക്കുന്ന ബഹുദൈവ വിശ്വാസികൾ, ഖുറൈശികളിൽ അതേപോലെ തന്നെ അറബികളിൽ ബഹുദൈവ വിശ്വാസികൾ, അവര് നിത്യേനെ കാണുന്ന, നിത്യേനെ അനുഭവിക്കുന്ന ചില തെളിവുകളുണ്ട്, തെളിവുകളുണ്ട്. ആ തെളിവുകൾ ഉദ്ധരിച്ചിട്ട്, ആ തെളിവുകളൊക്കെ അവർക്കറിയാം. ഒട്ടകത്തെ ആര് സൃഷ്ടിച്ചു, ആകാശത്തെ ആര് നാട്ടി, ഭൂമി ആര് സംവിധാനിച്ചു, അത് അവർക്കറിയാം. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് അവർ ഉണർത്താണ്. അതായത് ഇതൊക്കെ ഉണ്ടാകാൻ പോണതാണ് അല്ലേ, വരാൻ പോണതാണ്, ഇതൊക്കെ ഉള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉള്ളത് അതിന് പിന്നിലാര്? ഉള്ളതിന് പിന്നിലാര്? അവനാണ് ഉണ്ടാകാൻ പോകുന്നതിന്റെയും പിന്നിൽ. ഉള്ളതിന്റെ പിന്നിൽ ഒരാളുണ്ട് എങ്കിൽ അവനാണ് ഉണ്ടാകാൻ പോകുന്നതിന്റെയും പിന്നിൽ എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത് അഫല യംബുറൂൻ ഇലൽ ഇബിൽ കൈഫ ഖുലിഖത്. എന്താ ഇവിടെ അഫല യംബുറൂൻ ഇലൽ ഇബിൽ? ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ല എന്നാണ്. അവിടെ ഈ ചോദ്യത്തിനാണ്, ചോദ്യത്തിന് ഇസ്തിഫാം എന്ന് പറയും. ഈ പറയപ്പെട്ടതിനെയൊക്കെ അവർ കളവാക്കുകയാണോ എന്നുള്ളതാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ കളവാക്കുകയാണോ ഇതൊന്നും അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കൂല എന്നത് അവര് പറയാണ്, വിശ്വസിക്കുകയാണോ? ഫലായംബുറുൻ ഇലൽ ഇബിൽ, ഒട്ടകത്തിലേക്ക് അവർ നോക്കുകയും ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് അതിന്റെ ആ ഭാഷ്യം. അപ്പോ ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ, യംബുറു എന്നാണ് എന്താ, നമ്പർ എംബുറാണ് നോക്കുകയാണ്. ഇതിൽ നിന്നാണ് ഒട്ടകം, ഇവിടെ ഒട്ടകമാണ്. ചിലർ കാർമേക എന്ന് പറഞ്ഞത് ശരിയല്ല, ഇതിൽ എന്ന് പറഞ്ഞാൽ ഒട്ടകം. ഒട്ടകം അതൊരു ആ പിന്നെ അതിന്റെ ഒരു വർഗനാമാണ്. നാക്കത്ത് എന്ന് അതില് നാക്കത്തെന്നാണ് ആ പെണ്ണൊട്ടകം, ആണൊട്ടകത്തിന് ജമൽ എന്ന് പറയും. നാക്കത്ത് പെണ്ണൊട്ടകം, ജമൽ ആണൊട്ടകം. ഒട്ടകങ്ങൾ എന്നുള്ളത് മൊത്തത്തിൽ ഇതിൽ, അതിന് അതിൽ നിന്ന് ഏകവചനമല്ല. ആണൊട്ടകത്തിനും പെണ്ണൊട്ടകത്തിനും ഒന്നിച്ച് പറയുന്ന പേരാണ് എന്ത്, ഇതിൽ എന്നുള്ളത്. പെണ്ണൊട്ടകാണെങ്കിൽ നാക്കത്ത് എന്ന് പറയും, ആണൊട്ടകാണെങ്കിൽ ജമൽ എന്ന് പറയും. അഫല യംറൂൻ ഇലൽ ഇബിൽ, ഒട്ടകങ്ങളിലേക്ക്. അപ്പൊ ഇവിടെ ഒട്ടകത്തിലേക്ക് എന്നല്ല, പിന്നെ ഒട്ടകങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ. കൈഫ്, എങ്ങനെയാണ്, ഖുലിഖത്ത്, അവ സൃഷ്ടിക്കപ്പെട്ടത്, അവ സൃഷ്ടിക്കപ്പെട്ടത്, അവ എന്നാണ് ഒട്ടകങ്ങൾ. ഒട്ടകങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിലേക്ക് അവർ നോക്കുന്നില്ലേ എന്നാണ്. പിന്നെന്താ പറഞ്ഞത്, വൈല സമായി കൈഫ് റഫിയത്ത്, എന്നതിനർത്ഥം വൈല സമായി, ആകാശത്തിലേക്കും അഫല യൻദുറുൻ, അവർ നോക്കുന്നില്ലേ. കൈഫ് റഫിയത്ത്, ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്. ഒട്ടകാണ് ആകാശമാണ് ഏറ്റവും വലിയ സൃഷ്ടിപ്പ്, വലിയ സൃഷ്ടിപ്പ്, അത്ഭുത സൃഷ്ടി ആകാശമാണ്. പിന്നെ എന്തിനാ ഒട്ടക ആദ്യം പറഞ്ഞേ, ഒട്ടകം ചെറുത്. അവര് ഏറ്റവും കൂടുതൽ പിന്നെ ബന്ധപ്പെടുന്നത് ആരോടാണ്, ഒട്ടകത്തോടാണ്. അറബികൾ വിശിഷ്യ, അവർ ഏറ്റവും കൂടുതൽ ഇടപഴകി ജീവിക്കുന്നത് ആരുമായിട്ടാണ്, ഒട്ടകമായിട്ടാണ്. അറബികൾക്ക് വിശിഷ്യ ഒട്ടകത്തോട് ഒരു വളരെ ബന്ധമാണ്, ഹൃദയമായ ബന്ധമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അതുകൊണ്ടാണ് ഒട്ടകത്തെ ഇവിടെ ആദ്യം പറഞ്ഞത്. കൈഫ ഖുലിഖത്ത്, ഒട്ടകത്തെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. എങ്ങനെ ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടത് അതാരും കണ്ടാണ്, അള്ളാഹു സുബ്ഹാനഹു തആല കാണിച്ചു കൊടുത്തിരുന്നു. ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പ് കാണിച്ചു കൊടുത്തില്ല. പിന്നെയോ അവിടെ അഫല യംദുറൂൻ, അവർ നോക്കുന്നില്ല ഇതിൽ ഒട്ടകത്തിലേക്ക് എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ ഒരു പിന്നെ അത്ഫു ബയാൻ എന്ന് പറയും. കൈഫ ഖുലിഖത്ത്, ഒട്ടകത്തിലേക്ക് എന്നുള്ളതല്ല, പിന്നെയോ അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിലേക്കാണ് നോക്കേണ്ടത്. എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിലേക്കാണ് നോക്കേണ്ടത്. ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പ് പലതുകൊണ്ടും അത്ഭുതമാണ്, പലതുകൊണ്ടും അത്ഭുതമാണ്. അവർ അറബികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഒട്ടകം പിന്നെ അതിന്റെ ലഹൻ അല്ലെ, മാംസം, അതിന്റെ ലബൻ പാല്, അതിന്റെ ബൗൽ മൂത്രം, അതേപോലെ ഒട്ടകത്തിന്റെ ബഹർ മുതുക്, അതേപോലെ തന്നെ ഈ ഒട്ടകവുമായി അതിന്റെ വബർ തന്നെ ഒട്ടകത്തിന്റെ രോമം അല്ലെ, ഒട്ടകത്തിന്റെ രോമം കൊണ്ട് അവര് വസ്ത്രം ഉണ്ടാക്കും. ഒട്ടകത്തിന്റെ മുതുക് അവർക്ക് സഞ്ചരിക്കാനും അവർക്ക് സാധനങ്ങൾ വഹിക്കാനുള്ളതാണ്. വാലൈഹ വാലൽ ഫുൽക്കി തുഹ്മലൂൻ, അതിന്റെ ബൗൽ മരുന്നാണ്, ഒട്ടകത്തിന്റെ ബൗൽ. ഒട്ടകത്തിന്റെ ലബൻ മരുന്നാണ്, അതേപോലെ തന്നെ അത് പനിയാണ്. ഒട്ടകത്തിന്റെ ലഹമ് ഭക്ഷണമാണ്, ഒട്ടകത്തിന്റെ ലഹമ് ഭക്ഷണമാണ്. ഒട്ടകത്തിന്റെ മേൽ ഭാരം കയറ്റുമുണ്ടല്ലോ, ഒട്ടകത്തിനെ കിടത്തിയിട്ട് എത്ര ഭാരം കയറ്റ ഒട്ടകപ്പുറത്ത്. ഭാരം കയറ്റാൻ കിടന്നു തരുന്ന ഏക മൃഗം ഒട്ടകമുള്ളൂ. എത്ര ഭാരം കയറ്റാനും ഒട്ടകം കിടന്നു തരും, ഭാരം കയറ്റിനും ഉപരി നീച്ചു നടക്കും ചെയ്യും. ആന പോലും ഭാരം കയറ്റണമെങ്കിൽ ആനനെ നിർത്തിയിട്ട് കയറ്റണം അല്ലേ, കിടന്നു തരൂല, കിടന്നിട്ട് കയറ്റാനും കഴിയൂല. അതേസമയം ഒട്ടകം അങ്ങനല്ല. പിന്നെ ഇപ്പോ ജീവികളിൽ ആനയും ഒട്ടകവും തുല്യാണ്, അതിന്റെ ധർമ്മം തുല്യാണ്. ആനക്ക് വലിപ്പുണ്ട് ശരിയാണ്, ബലുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ധർമ്മം നോക്കി നിങ്ങൾ എന്താ ധർമ്മം, ആനനെ കൊണ്ടാണ് കൂടുതൽ ധർമ്മം, ഒട്ടകത്തിനെ കൊണ്ടാണ്? ഒട്ടകത്തിനെ കൊണ്ട് എങ്ങനെ, ഒട്ടകത്തിനെ അടിച്ചു വെച്ച് തിന്ന, ഒട്ടകത്തിന്റെ പാല് കുടിക്കാം, അതേപോലെ തന്നെ ഒട്ടകത്തിന്റെ ലെബൻ ലഹമ തിന്നാം. ആനന്റെ ലഹമ തിന്നാൻ പറ്റുമോ? ഇല്ല. ലെബന് കുടിക്കാൻ പറ്റുമോ? പണ്ട് നമ്മൾ സ്കൂൾ പഠിക്കല്ലേ, പിന്നെ വേലപ്പനും കുറുപ്പും തമ്മിലെ പാഠം, വേലപ്പനും കുറുപ്പും മറ്റൊരു പാഠം നിങ്ങളാരും ഓർക്കണ്ട. ആ അതില് പിന്നെ വേലപ്പൻ പിന്നെ പശുവിനെ വാങ്ങിയ കഥയാണ്. അന്ന് 1000 രൂപക്ക് പശുവിനെ വാങ്ങിയെന്നാണ്, 1000 രൂപക്ക് വേലപ്പൻ പശുവിനെ വാങ്ങി. അപ്പൊ കുറുപ്പ് 1000 രൂപക്ക് ഒരു ആനയെ വാങ്ങിക്കാമല്ലോ എന്നാണ്. അന്നത്തെ കാലമാണത്, അന്ധകാലം. ഇന്നിപ്പോ 1000 രൂപയ്ക്ക് പിന്നെ ഒരു വില ഉണ്ടാവില്ല ആളുകൾക്ക് ചിലപ്പോൾ, പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് 1000 വലുതാണ്. അപ്പൊ 1000 രൂപക്ക് ഒരു പശുവിനെ വാങ്ങി അറിയുമ്പോ 1000 രൂപക്ക് ഒരു ആനയെ വാങ്ങിക്കാമല്ലോ എന്നാണ് കുറുപ്പിന്റെ ചോദ്യം. അപ്പൊ വേലപ്പം പ്രതികരിക്കുന്നുണ്ട്, ആനയെ വാങ്ങിച്ചാൽ പാലിന്റെ ഉപകാരം നടക്കുമോ, ആനയെ വാങ്ങിച്ചാൽ പാലിന്റെ ഉപകാരം നടക്കും. അപ്പോ ആനനെ കൊണ്ട് അങ്ങനത്തെ ഫായ്ദ ഒന്നുമില്ല. പക്ഷെ ഒട്ടകം നോക്കി നിങ്ങൾ, ഒട്ടകത്തിന് കൊണ്ട് കുറെ ഫായ്ദയാണ്. അത് അറബികൾക്കറിയാം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങള്. പിന്നെ ഈ ചില ആളുകൾ രോഗികളായി മദീനയിൽ വന്നപ്പോ ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് മരുന്നായിട്ട്. ഇന്നും ഒട്ടകത്തിന്റെ മൂത്രം ഔഷധമാണ്, ശാസ്ത്രീയമായിട്ട്. പിന്നെ അത് തെളിയിക്കപ്പെട്ടത് യാഥാർത്ഥ്യം, നമുക്ക് ശാസ്ത്രം തെളിയിച്ചാലും ഇല്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ അത് പറഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയൊരു ശാസ്ത്രമല്ല. അൽഹംദുലില്ലാഹ്. ഒട്ടകത്തിന്റെ ലഹം, പശുവിന്റെ ലഹം നോക്കി നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? പശുവിന്റെ ലഹം, ഗോമാംസം, അത് ദാ ആണ്. പശുവിന്റെ ലബനാണ് ദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പശുവിന്റെ ഗോമാംസം അത് രോഗമാണ്. ഗോമാംസം രോഗമാണ്, പക്ഷെ ഗോക്കളുടെ പശുവിന്റെ പാല് അത് ദവ ആണ്, മരുന്നാണ്, മരുന്നാണ്. പിന്നെ പശുവിന്റെ മാംസം കൂടുതൽ കഴിക്കൽ എന്തല്ല, പിന്നെ നല്ലതല്ല. മതത്തിൽ അതിന്റെ ഹുക്മ് തന്നെ മക്രൂഹാണ്. പശുവിന്റെ മാംസം കൂടുതൽ, ഗോക്കളുടെ മാംസം കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പാടില്ല എന്നല്ല, നിഷിദ്ധാണെന്നല്ല. ഗോക്കൾ ദൈവമായിട്ടുമല്ല, അത് വേറെ കാര്യം. പക്ഷെ ഒട്ടകത്തിന് അങ്ങനല്ല. ഒട്ടകത്തിന്റെ ഇത് ഒക്കെ ലഹമും ലബനും അതേപോലെ തന്നെ ഒക്കെ ഇത് അനുവദനീയമാണ്. അതേപോലെ വബർ നമ്മുടെ രോമം. പിന്നെ ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിൽ അല്ലേ, ഒട്ടകത്തിന്റെ പിന്നെ പ്രത്യേകത പറയുന്നില്ലേ. പിന്നെ തബൂക്കിലേക്കുള്ള മുസ്ലിം സൈന്യം പോയപ്പോണ്ടല്ലോ, മുസ്ലിം സൈന്യം തബൂക്കിലേക്ക് പോയപ്പോ ഭയങ്കര വരൾച്ചയാണ്, വറുതിയാണ്, ജലക്ഷാമം, ജലക്ഷാമം. അപ്പൊ സഹാബത്ത് അവർ ഒട്ടകത്തെ അറുത്തിട്ട് അതിന്റെ പിന്നെ ഇതുണ്ടല്ലോ കൊഴുപ്പ്, അത് പീഞ്ഞു കുടിച്ചിരുന്നു എന്നാണ്. ഒട്ടകത്തിന് അറകളെന്നുണ്ട് അതിന്റെ ബോഡിക്കുള്ളിൽ, ജലസംഭരണികളായിട്ട്, ജലസംഭരണികളായിട്ട്. അതുകൊണ്ട് തന്നെ അതിന് എപ്പോഴേലും വെള്ളം കിട്ടിയാൽ മതി, അത് സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് പിന്നെ നീണ്ട കാലയളവ് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും ഒട്ടകം അൽഹംദുലില്ലാ ധന്യാണ്, അതിന് പിന്നെ പ്രശ്നമല്ല. സഹാബത്ത് അന്ന് ഒട്ടകത്തിന്റെ ഈ ഇത് പീഞ്ഞിട്ട് അത് കുടിച്ചിരുന്നു എന്നാണ്, വെള്ളം ദാഹം തീർത്തിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒട്ടകത്തിന്റെ മാംസം ഒരൊട്ടകം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത്ര ആളുകൾക്ക് ഭക്ഷിക്കാം, ചരിത്രത്തിൽ കുറെ സംഭവങ്ങൾ അങ്ങനെ കാണാൻ സാധിക്കും. പിന്നെ ഒട്ടകം അത് ഈ ഒട്ടകം നടക്കുമ്പോ കണ്ടോ, ഒട്ടകം കാല് പൊന്തിക്കുമ്പോ അതിന്റെ കുളമ്പ് കൂടും, പൊന്തിക്കുമ്പോ അത് നിലത്ത് വെക്കുമ്പോളോ പരക്കും. കാരണം എന്താ, മരുഭൂമിയിൽ ആണ്ട് പോകാതിരിക്കാൻ, അതായത് ഇതിന്റെ ഒരു സൃഷ്ടിപ്പിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ കുറെ വിഷയങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് വിഷയം അഫലായംബുറൂൻ ഇലൽ ഇബിൽ, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ. കൈഫ്, എങ്ങനെയാണ് ഖുലിഖത്ത്, അവ സൃഷ്ടിക്കപ്പെട്ടത്. ചില ഹദീസുകളിൽ ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടത് ഏതിൽ നിന്നാണ്? ഖുലിഖത്ത് മിനൽ ജിൻ, ഇന്നഹ ഖുലിഖത്ത് മിനൽ ജിൻ. അതേപോലെ തന്നെ ഖുലിഖത്ത് മിനൽ ശയാത്തീൻ, ഷൈത്താനുകളിൽ നിന്ന് ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടു, ജിന്നുകളിൽ നിന്ന് ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയപ്പെട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ഒട്ടകക്കൂട്ടില് പിന്നെ നിസ്കരിക്കണതിനെ കുറിച്ച് ചോദിച്ചു. ഒട്ടകത്തിനെ കിടത്തുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ മാഫിനിൽ ഇബിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ആഫിനിൽ ഇബിൻ, അവിടെ നിസ്കരിക്കണതിനെ കുറിച്ച് ചോദിച്ചു. റസൂൽ പറഞ്ഞു അവിടെ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ ഒട്ടകത്തിനെ പിന്നെ താമസിപ്പിക്കുന്നിടത്ത് നിസ്കരിക്കരുത്. എന്നിട്ട് കാരണം പറഞ്ഞത് ഫഇന്നഹ ഖുലിഖത്ത് മിന ശയാത്തീൻ, ഒട്ടകങ്ങൾ ഷൈത്താനുകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. അങ്ങനെ ഹദീസുകളുണ്ട്, ഹദീസ് സഹിയാണ്. ജിന്നുകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നത് അതേ ആശയത്തിൽ, ജിന്ന് ഷൈത്താൻ അതിന് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ പണ്ഡിതന്മാരതിനെ വിശദീകരിച്ചത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളതിന്റെ ഒരാഴം പരിശോധിക്കാൻ പോകേണ്ടതില്ല, അത് നമ്മൾ അങ്ങനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഒട്ടകം പിശാചുക്കളോടൊപ്പം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്, പിശാചുക്കളിലായി സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാതെ അതിന്റെ അസില് ഷെയ്ത്താന്മാരെ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്? വഖുലിഖൽ ജാന്നു മിൻ മാരിജിം മിന്നാർ, തീജ്വാലകളിൽ നിന്നാണ് ജിന്ന് പിശാചികൾ സൃഷ്ടിക്കപ്പെട്ടുള്ളത്. തീജ്വാലകളിൽ നിന്നാണ് ജിന്ന് പിശാചികൾ സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ ഒട്ടകം തീജ്വാലകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നല്ല. പിന്നെയോ ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പ് അത് ആരുമായി ആരിലാണ്? ജിന്നുകളിലായിട്ടാണ്, പിശാചികളിലായിട്ടാണ് എന്നാണ്. അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നല്ല. അത് പിന്നെയോ ചില ഹദീസുകളിൽ കാണാൻ നിസ്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒട്ടകത്തിന്റെ ബഹറിൽ മുതുകിൽ ഷെയ്ത്താനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒട്ടകപ്പുറത്ത് കയറ്റണമെങ്കിൽ ബിസ്മില്ല ചെല്ലണം എന്ന് പറഞ്ഞു. അതേപോലെ ചില ഹദീസുകളിൽ കാണാം എല്ലാ ഒട്ടകങ്ങളുടെയും പിന്നിൽ ഒരു ഷെയ്ത്താനുണ്ട്, എല്ലാ ഒട്ടകങ്ങളുടെയും പിന്നിൽ ഒരു ഷെയ്ത്താൻ. ഹദീസ് അറിയാണ്. അപ്പൊ ഒട്ടകത്തിന്റെ പിന്നിൽ ഷെയ്ത്താൻ, ഒട്ടകത്തിന്റെ മുതുകിൽ ഷെയ്ത്താൻ, ഇങ്ങനെയൊക്കെ ഹദീസ് സഹിയായി വന്നിട്ടുണ്ട്. അപ്പോ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഹദീസുകളൊക്കെ വെച്ചിട്ട് ഒട്ടകം അത് ഈ പിശാചുക്കളുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു പിന്നെ സൃഷ്ടിപ്പാണ് അതിനുള്ളത് എന്നുള്ളതാണ്. അത് അതിന്റെ അസില് തീജ്വാലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതല്ല. പിന്നെയോ ജിന്ന് പിശാചുകളുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു ജീവിതമാണ് ആർക്കുള്ളത്? ഈ ഒട്ടകങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. നിസ്കാരത്തിൽ മാത്രങ്ങൾ ഒട്ടകക്കൂട്ടിൽ ഈ ഒട്ടകത്തിനെ അന്ത്യുറക്കണ സ്ഥലല്ലേ, അവിടങ്ങളിൽ നിസ്കരിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒട്ടക മാംസം കഴിച്ചാല് ഒതു പുതുക്കാനും പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിൽ മാത്രങ്ങൾ ഒട്ടക മാംസം കഴിച്ചാല് ഒതു പുതുക്കാനും കൽപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അതൊക്കെ ചിലതിന്റെയൊക്കെ യുക്തിയും പൊരുളും നമുക്ക് അറിയില്ല. അള്ളാഹു തആല ആലം. അതിനത് യുക്തിന്റെ പൊരുളുണ്ട് ശരിയാണ്, പക്ഷെ നമുക്കത് അറിഞ്ഞോളന്നില്ല. അത് അറിഞ്ഞിട്ട് വേണം നമുക്കൊരു അമലെടുക്കാനും റസൂലുള്ള പറഞ്ഞത് ചെയ്യാനും അത് അറിഞ്ഞിട്ടും വേണ്ടതില്ല. മനസ്സിലായല്ലേ? തികഞ്ഞ അതിന്റെ യുക്തി എന്ത് എന്നുള്ളത് അള്ളാഹു ആലം. ആയിഷ റളിയല്ലാഹു തആല അനിയോട് ചോദിച്ചില്ലേ, എന്താണ് ആർത്തവള്ള പെണ്ണ് നോമ്പ് നിസ്കാരം ഒഴിവാക്കും, എന്നിട്ട് നോമ്പ് കള്ളാ വിട്ടു നിസ്കാരം കള്ളാ വിട്ടുന്നില്ല, എന്തുകൊണ്ട്? ആയിഷ റളിയല്ലാഹു അൻഹയോട് വളരെ ചോദിക്കാണ്, ആർത്തവകാരി നോമ്പ് ഒഴിവാക്കുന്നുണ്ട് നിസ്കാരം ഒഴിവാക്കുന്നുണ്ട്, പക്ഷെ നോമ്പ് എന്ത് ചെയ്യണം? കള്ളാ വിട്ടണം. നിസ്കാരം കള്ളാ വിട്ടണോ? വേണ്ട. എന്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്? അപ്പൊ ആയിഷ അമ്മ പറയാണ് കുന്നാനു കാന യുസീബുന ദാലിക് ഫകുന്നാനു ഉമറു ബിഖള്ളാ ഇസ്സും വലാനു ഉമറു ബിഖള്ളാ ഇസ്സല. ഞങ്ങൾക്ക് എങ്ങനെ മെൻസസ് ഉണ്ടാകാറുണ്ട്? നോമ്പ് കള്ളാ വിട്ടാൽ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരുന്നു, നിസ്കാരം കള്ളാ വിട്ടാൽ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതാണ് വിഷയം. നിസ്കാരം കള്ളാ വിട്ടാൻ കൽപ്പനല്ല, നോമ്പ് കള്ളാ വിട്ടാൻ കൽപ്പനണ്ട്. എന്തുകൊണ്ട്? ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു അതുകൊണ്ടേ. അതെ. അപ്പോ ഒട്ടകത്തിന്റെ മാംസം നിന്നാ ഒന്ന് പുതുക്കാൻ പറഞ്ഞു, ഒന്ന് നഷ്ടാകും എന്ന് പറഞ്ഞു. ഒട്ടകത്തിന്റെ കൂട്ടില് ഒട്ടകത്തെ കെട്ടുന്നിടത്ത് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു. നമ്മൾ നിസ്കരിക്കാതിരിക്കുക, ഒട്ടക മാംസം നിന്നാ ഒന്ന് പുതുക്കുക. എന്തുകൊണ്ട്? എല്ലാം സൂക്ഷ്മമായിട്ട് നമുക്ക് അറിഞ്ഞോളുന്നില്ല. ഈ അമലെടുക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാര് പല പിന്നെ വിഷയങ്ങളും ഗവേഷണങ്ങളൊക്കെ ആ വിഷയത്തിൽ അറിയിച്ചിട്ടുണ്ട്. ആവാം ആ ഒട്ടകം പിന്നെ വിരണ്ടോടുന്നതും അതേപോലെ തന്നെ അതിന്റെ കണ്ണുകൾ അതേപോലെ അതിന്റെ ചുണ്ടുകൾ അതിന്റെ നാട്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ ഷെയ്ത്താനിൽ നിന്നാണ് അതിനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ണ് കണ്ടിട്ടില്ല, അതിന്റെ ചുണ്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം പിന്നെ ജിന്നി പിശാചികളെ സൃഷ്ടിച്ച തീജ്വാലയിൽ തന്നെയാണ് അതിനെ സൃഷ്ടിച്ചത് എന്ന അർത്ഥത്തിലല്ല. പിന്നെ അതിന്റെ സൃഷ്ടിപ്പും അതിന്റെ വാസവും ജിന്നി പിശാചികളോടൊത്ത് എന്നുള്ള ഒരു മാനയാണ്. അല്ലാഹു അഅലം. طيب افلا ينظرون الى الابل كيف خلقت അതും അതിന്റെ സൃഷ്ടിപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. ഒട്ടക അത്ര പിന്നെ വലിയൊരു സൃഷ്ടിയാണ്. അതേപോലെ തന്നെ അത് പിന്നെ വിരണ്ടാൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ചില പിന്നെ മോട്ടും അതേപോലെ തന്നെ ചില പ്രയോഗ പരുഷൻ പ്രയോഗങ്ങളൊക്കെ അതൊക്കെ ശരിയാണ്. വിരണ്ടോടിയിട്ടുണ്ടെങ്കിൽ അതിനെ കിട്ടാനൊക്കെ പ്രയാസമാണ്. പക്ഷേ ഒട്ടകത്തിന് ഒരു ചെറിയ കുട്ടിക്ക് വരെ എന്ത് ചെയ്യാം? നയിച്ചുകൊണ്ടാകാം, പിടിച്ചുകൊണ്ടാകാം. മനസ്സിലല്ലേ? അതിനെ ആർക്കും എന്ത് ചെയ്യാം? നയിച്ചുകൊണ്ടാകാൻ പറ്റിയൊരു പ്രകൃതാണ്, ഒരു ഇണങ്ങിയ പ്രകൃതാണ് ആയിട്ടുള്ളത് ഒട്ടകത്തിന്. അത് അതിന്റെ ഒരു സൃഷ്ടിപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. മുഫസ്സിരീങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനെ അറക്കാൻ, അതിന് മുൻകാലി കെട്ടിയിട്ട് അതിനെ കുത്തി അറക്കാനുള്ള ചെയ്യുക, ഒട്ടകത്തിന്റെ ഗളത്തിൽ കുത്തിയിട്ടാണുള്ള അറക്കുക. മനസ്സിലെ? ആ അറക്കാൻ വേണ്ടിയിട്ട് അത് നിൽക്കണോക്കി നിങ്ങൾ അപ്പൊ അതിന്റെ തട്ടിപ്പിന്റെ പ്രത്യേകത തന്നെയാണ്. അത് കുറെ പ്രത്യേകതകളുണ്ട് ഒട്ടകവുമായി ബന്ധപ്പെട്ട്. മാംസം തിന്നൽ, മാംസം തിന്നൽ ഹലാലായ മൃഗങ്ങൾ, അതിനൊന്നും കാഷ്ടവും മൂത്രവും നജസല്ല, കാഷ്ടവും മൂത്രവും നജസല്ല. ഒട്ടകം, അതേപോലെ തന്നെ ആട്, മാട്, ഇതിനൊന്നും എന്തല്ല, മൂത്രം നജസല്ല. നജസ്സാണ് മരുന്നിന് പറ്റാത്തത്. നജസ് അതിലൊരിക്കലും അത് ഹറാമാണ്. ഹറാമിൽ അള്ളാഹു മരുന്ന് നിശ്ചയിച്ചിട്ടില്ല. പിന്നെ നജസല്ലാത്തത് മരുന്നായിട്ട് അതിനങ്ങനെ ഒരു പ്രയോഗം ഉണ്ടെങ്കിൽ അതിൽ വിഷയമല്ല, മനസ്സിലായി? അത് നജസല്ല, അത് ഹറാമും അല്ല. അതിൻ്റെ അർത്ഥം എല്ലാവരും ഇഷ്ടംപോലെ കുടിച്ച് ആടണം എന്നുള്ള അർത്ഥമല്ല പറഞ്ഞത്. ഒരു സംഗതി നജസല്ല എന്ന് പറയുന്നതും പിന്നെ സംഗതി നജസാണെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മാംസം തിന്നാൽ ഹറാമായത് ഇതിന്റെയൊക്കെ മാലിന്യങ്ങൾ എന്താണ്? കാഷ്ടവും മൂത്രം നജസാണ്. മനുഷ്യന്റെ മൂത്രം നജസാണ്, കാഷ്ടം അക്രമക്കുമുള്ള നജസാണ് അല്ലെ? കാരണം മനുഷ്യന് മാംസം ഹറാമാണ്. അതേപോലെ തന്നെ മാംസം തിന്നാൽ നിഷിദ്ധമായ മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ, ഈ തേറ്റുള്ളത്, കൊമ്പുള്ളത്, അതേപോലെ തന്നെ തേറ്റുണ്ടല്ലോ അത്, അതേപോലെ തന്നെ കുളമ്പുകൾ കൊണ്ട് വേട്ടയാടുന്നതൊക്കെ അതിന്റെയൊക്കെ കാഷ്ടവും മൂത്രത് നജസാണ്. നമ്മള് പിന്നെ അഫലായംബറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്, ഒട്ടകങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണ് അവ സൃഷ്ടിക്കപ്പെട്ടത്? എന്തിനാ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ചോദ്യം ഇവിടെ ഉന്നയിച്ച്, ചോദ്യം ഉന്നയിച്ചത്? അവര് പറയും ഇതിന് ഉത്തരം എന്താ പറയാ, ഇതിനെ സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ ഉള്ള ഈ ഒട്ടകത്തെ പടച്ച അള്ളാഹുവിന് ഉണ്ടാകാൻ പോണിനെ പടക്കാൻ എന്തില്ല, ഒരു പ്രയാസമല്ല. അതിലെന്തിനാണ് അവര് ആശ്ചര്യപ്പെടുന്നത്, അതിനെന്തിനാണ് കളവാക്കുന്നത്, കളിയാക്കുന്നത്? ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഇൻഷാല്ലാ ഇനി വൈലൽ സമ ഈ കൈഫ റുഫിയത്, വൈലൽ ജിബാലി കൈഫ നസ്ബത്, വൈലൽ അർദി കൈഫ സുത്ഹത്, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ തുടങ്ങിയിട്ട് അവസാനം വരെയുള്ള നമുക്ക് ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ വിശദീകരിക്കാം. ഇൻഷാല്ലാ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.